2020 June 6 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 4 പേജിൽ നിന്ന് വെട്ടുക്കിളികളുടെ ഭീകരാക്രമണത്തിനു പിന്നിൽ മിഴിയോരം പങ്ക്തിയിൽ ബി സന്ധ്യ എഴുതുന്നു. ഒരിക്കൽ നിലമ്പൂരിലെ ഉൾക്കാടുകളിൽ സഞ്ചരിക്കവെ ഒരു ഗിരിവർഗ സ്കൂളിലേക്ക് കയറി ചെന്നു. ഒരുപറ്റം കുട്ടികൾ സംഘം ചേർന്ന് കൊച്ചു കൽത്തുണ്ടുകൾ ഉപയോഗിച്ച് പാലങ്ങളും കോട്ടകളുമൊക്കെ സ്കൂൾ മുറ്റത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ആഹാ, എന്തൊരു ശില്പചാതുരി! ഇവർ നാളെ നമ്മുടെ നാടിനെ സൃഷ്ടിക്കുന്ന മികവുറ്റ എഞ്ചിനീയർമാരാണല്ലോ എന്ന് നിനച്ച് 7 or 8 വയസ്സുള്ള ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു. എന്താ ഇത്? അവൾ കേട്ടതായി ഭാവിച്ചില്ല. 10 വയസ്സുള്ള ഒരു മിടുക്കൻ അവരുടെ സംസാര ഭാഷയിൽ അവളോട് എന്തോ പറഞ്ഞു. അപ്പോഴവൾ നിഷ്കളങ്കമായി ചിരിച്ചു. പിന്നെ സഗൗരവം അവരെന്താണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉത്സാഹപൂർവം അവളുടെ ഭാഷയിൽ വിവരിച്ചു. അവരുടെ ടീച്ചർ എന്നോട് പറഞ്ഞു, സ്വന്തം ഭാഷ വിട്ട് മലയാളത്തിൽ പഠിക്കേണ്ടതിനാൽ ഇവർക്ക് പഠിക്കാൻ ഉത്സാഹം കുറവാണ്. പക്ഷേ പാട്ടുകളും കളികളുമൊക്കെ ഏറെ ഇഷ്ടം. ഇത്ര അതിശയകരമായ ശില്പവൈദഗ്ധ്യം ഈ ചെറുപ്രായത്തിലുള്ള ഈ കുട്ടികളെ അവരുടെ ഭാഷയിൽ സംസ്കാരത്തിൽ വളരാൻ അനുവദിച്ചാൽ എന്തൊരു മികവായിരിക്കും! മലയാളത്തിൽ കണക്ക് പഠിക്കാനാവാതെ അവർ വിഷമിക്കരുത്. ഇന്ത്യയിൽ മരിച്ച 250 ഭാഷകളും ഏതാണ്ട് അസ്തമിക്കാറായ 600 ഭാഷകളും ഉണ്ടെന്ന് പറയുന്നു. അവയോരോന്നും മരിക്കുമ്പോൾ ഒരു സംസ്കാരം അസ്തമിക്കുന്നു. ഒരു ഭാഷ മരിക്കുമ്പോൾ ആ ജനവിഭാഗം മറ്റൊരു ഭാഷ സംസാരിച്ചു തുടങ്ങുന്നു. പിന്നെ അവർ അവരുടെ വാസസ്ഥലം വിട്ടുപോകുന്നു. അതോടെ അവർക്കു മാത്രം കൈമുതലായ ചില പരമ്പരാഗത ജീവിതമാർഗങ്ങൾ കൈമോശം വരുന്നു. അവർക്കുള്ള നൈപുണ്യം എന്നേക്കുമായി ലോകത്തിന് നഷ്ടപ്പെടുന്നു. അങ്ങനെ ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു ജാലകം തന്നെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഒരു വനയാത്രയിൽ അട്ടപ്പാടിയിലെ വിദൂര ഊരിലേക്ക് കാൽനടയായി സഞ്ചരിക്കുകയായിരുന്നു. ഏതാണ്ട് 30 വർഷം മുൻപ് അട്ടപ്പാടിയിലെ കുന്നിൻ നിരകൾ മഞ്ഞയും ചുവപ്പും നിറങ്ങളിൽ ചാമയും ചോളവും മറ്റും വിളഞ്ഞുകിടക്കുന്ന കാഴ്ച എന്റെ മനസ്സിൽ നിറഞ്ഞു. ഉത്സാഹപൂർവം ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു ആദിവാസി വീട്ടമ്മയുടെ കയ്യിൽ അന്ന് വൈകിട്ട് പാകം ചെയ്യാനുള്ള കാട്ടുചീരയുണ്ട്. ആ ഇനം ചീര മറ്റെങ്ങും ഞാൻ കണ്ടിട്ടില്ല. കൗതുകത്തോടെ അതിന്റെ അരി കൊണ്ടുവന്നു. വീട്ടിൽ വിതറിയെങ്കിലും അത് പൊടിച്ചില്ല. പ്രത്യേകതരം കുഞ്ഞു തക്കാളികൾ ഉണ്ട് അവിടെ. അതിന്റെ രുചിയും മണവും ഒന്ന് വേറെ. അതിന്റെ അരി ഞാൻ കൊണ്ടുവന്ന് വിതച്ചു. 5-6 വർഷം അതിന്റെ പരമ്പരകൾ നിലനിന്നു, പിന്നെ നശിച്ചു. ഓരോ മണ്ണിനും അതിനുമാത്രം വിളയിക്കാൻ കഴിയുന്ന വിളകളുണ്ട്. റാഗിയും തിനയും പനിവരകും ചോളവുമൊക്കെ അടങ്ങുന്ന വൈവിധ്യമാർന്ന ഭക്ഷണം ഊരുകൾക്ക് പതുക്കെ പതുക്കെ നഷ്ടമായി. വൈവിധ്യങ്ങളെ നശിപ്പിക്കുന്ന വെട്ടുകിളികളായി മുഖ്യധാരാ സംസ്കാരം മാറാതിരിക്കാൻ ഒരുപാട് ശ്രദ്ധ ആവശ്യമുണ്ട്. ഈ തീരാനഷ്ടങ്ങൾക്ക് എന്താണൊരു പരിഹാരം? തനതു വിളകൾ മണ്ണിൽ സംരക്ഷിക്കപ്പെടണം. മണ്ണും ജൈവ വൈവിധ്യവും നശിച്ചാൽ പട്ടിണിയും രോഗവും തന്നെ ഫലം. മരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു ഭാഷകൾ സംസാരിക്കുന്നവരെ ഭൂരിപക്ഷം ആളുകളുടെ ഭാഷയിൽ സംസാരിക്കാനും പഠിക്കാനും നിർബന്ധിക്കാതിരിക്കുക. അവരുടെ തനതായ ജീവിത രീതിയിൽ അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക. അവരുടെ നൈപുണ്യം സംരക്ഷിച്ചുകൊണ്ട് തനതായ ആ സംസ്കാരം സംരക്ഷിക്കുക. മുഖ്യധാരയുടെ ഭാഷ സംസാരിക്കാത്തവർ കൊള്ളാത്തവരാണെന്ന് തള്ളാതിരിക്കുക. ലോകത്തിന് തീരാനഷ്ടമുണ്ടാകാതിരിക്കാൻ ഇതേ ഉള്ളു വഴി. വെട്ടുകിളികൾ നമ്മുടെ ഭൂഖണ്ഡത്തിൽ കൃഷിനാശം വിതച്ചുകൊണ്ടിരിക്കുന്നു. ഏഷ്യ 100 മുൻപ് മഹാമാരികളുടെ പിടിയിലമർന്നിരുന്നു. അവയെ നശിപ്പിക്കാൻ വലിയ തോതിലുള്ള കീട പക്ഷി നശീകരണ പ്രവർത്തനങ്ങൾ നടന്നു. കുരുവികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കി. താമസിയാതെ വെട്ടുകിളികളുടെ ഭീകരാക്രമണം അരങ്ങേറി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ എത്ര ചെറിയ സംഖ്യ അംഗങ്ങൾ മാത്രമുള്ള സ്പീഷീസിനും വലിയ പങ്കുണ്ടായെന്ന് വരാം. അതുപോലെ ഭാഷ ചെറുതായിരിക്കാം, ചുരുക്കം പേർ മാത്രം സംസാരിക്കുന്നതായിരിക്കാം. പക്ഷേ അവ നശിച്ചാൽ വലിയ ഭാഷകൾ മാത്രം ഉൾക്കൊള്ളുന്ന വെട്ടുകിളികൾ തനതു സംസ്കാരങ്ങളെ മുഴുവൻ ആക്രമിച്ച് നശിപ്പിക്കും. നമ്മുടെ വിലമതിക്കാനാവാത്ത സമ്പത്ത് നശിച്ച് നാം സാംസ്കാരിക പട്ടിണിയിലേക്ക് വഴുതും. വൈവിധ്യനാശം സർവത്ര നാശത്തിന് കാരണമാകും. സാംസ്കാരിക വൈവിധ്യം ഒരു നാടിന്റെ സമ്പന്നതയ്ക്കും നിലനിൽപ്പിനും അത്യന്താപേക്ഷിതമാണെന്ന് നാം തിരിച്ചറിയണം. എല്ലാ രാഗങ്ങളും ചേർന്നേ സംഗീത സാഗരമുണ്ടാകുന്നുള്ളൂ. ഏകദാനത വളരെ വരണ്ടതും മടുപ്പിക്കുന്നതുമാണ്.